ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. റിസർവ് ബാങ്കിന്റെ 90-ാം വാർഷികം ഇന്ന് മുംബൈയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. അധിക കടമെടുപ്പിനായി കേരളം സമർപ്പിച്ച ഇടക്കാല ഹർജിയിൽ സുപ്രീംകോടതി വിധി ഇന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ 1-ാം ഘട്ട റാൻഡമൈസേഷൻ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ പൂർത്തിയായി. കേരള തീരത്ത് ഉയർന്ന തിരമാലയും കടലാക്രമണവും ഒരു ദിവസം കൂടി തുടരുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. പത്തനംതിട്ട റാന്നിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് ജയം. വാർത്തകൾ വിശദമായി. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുംബൈയിലെത്തും. റിസർവ് ബാങ്കിന്റെ 90-ാം വാർഷികാഘോഷമായ RBI at 90 അദ്ദേഹം പങ്കെടുക്കും. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ, സഹമന്ത്രി ഭഗവത് കിഷൻ റാവു, കരാട്ട്, പങ്കജ് ചൌധരി എന്നിവരും പങ്കെടുക്കും. RBI ഗവർണർ ശക്തികാന്ത ദാസും പരിപാടിയെ അഭിസംബോധന ചെയ്യും. 1935 April 1 സ്ഥാപിതമായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ന് 90-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അധിക കടമെടുപ്പിനായി കേരളം സമർപ്പിച്ച ഇടക്കാല ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബഞ്ചാണ് രാവിലെ 10:30 വിധി പറയുക. 10,000 കോടി കൂടി അധികമായി കടമെടുക്കാൻ അനുവദിക്കണം എന്നതാണ് കേരളത്തിന്റെ ആവശ്യം. ഹർജിയിൽ ഉന്നയിച്ച വിഷയങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നെങ്കിലും ഫലമില്ലാതെ വന്നതോടെയാണ് കേസിൽ സുപ്രീംകോടതി വീണ്ടും വാദം കേട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി, KC വേണുഗോപാൽ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ പങ്കെടുത്തു. ബീഹാറിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും യോഗത്തിൽ സംബന്ധിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉത്തർപ്രദേശിൽ കോൺഗ്രസ് പാർട്ടിയുടെ താരപ്രചാരകരുടെ പട്ടിക പുറത്തിറക്കി. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുതിർന്ന നേതാവ് സോണിയാഗാന്ധി, രാഹുൽഗാന്ധി തുടങ്ങിയവരാണ് പട്ടികയിലുള്ളത്. ജമ്മുകശ്മീരിലെ താരപ്രചാരകരുടെ പട്ടികയും പാർട്ടി പുറത്തുവിട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ 1-ാം ഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായതായി വിവിധ ജില്ലാ കളക്ടർമാർ അറിയിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
ബന്ധപ്പെട്ട ഓഫീസ് മേധാവികൾ നിയമന ഉത്തരവുകൾ സോഫ്റ്റ്വെയറിൽ നിന്ന് ഡൌൺലോഡ് ചെയ്ത് ഡ്യൂട്ടി ലഭിച്ച ഉദ്യോഗസ്ഥർക്ക് നൽകണമെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർമാർ പറഞ്ഞു. പ്രിസൈഡിംഗ് ഓഫീസർമാരും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരും 1-ാം ഘട്ട പരിശീലനത്തിൽ പങ്കെടുക്കണം. സമയക്രമം, പരിശീലന കേന്ദ്രങ്ങൾ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ പോസ്റ്റിംഗ് ഉത്തരവിൽ രേഖപ്പെടുത്തിയിരിക്കും. പോസ്റ്റൽ ബാലറ്റിന് അപേക്ഷ നൽകേണ്ട അന്യജില്ലയിൽ വോട്ടുള്ള എല്ലാ വിഭാഗത്തിലെയും പോളിംഗ് ഉദ്യോഗസ്ഥർ ഫോറം 12 അപേക്ഷകൾ ബന്ധപ്പെട്ട പരിശീലന കേന്ദ്രങ്ങളിൽ സജ്ജീകരിച്ച ഫെസിലിറ്റേഷൻ സെന്ററിൽ നിശ്ചിത തീയതിക്കകം സമർപ്പിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്.
മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇന്ന് കോഴിക്കോട് ജില്ലയിൽ LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ സംബന്ധിക്കും. മുഖ്യമന്ത്രി മുക്കത്ത് വയനാട് പാർലമെന്റ് മണ്ഡലം പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കും. MV ഗോവിന്ദൻ കുന്ദമംഗലം, കോഴിക്കോട് സൌത്ത്, ബേപ്പൂർ നിയോജകമണ്ഡലങ്ങളാണ് പര്യടനം നടത്തുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ആത്മവിശ്വാസമുണ്ടെന്ന് കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ MP പറഞ്ഞു. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ മികച്ച ഭരണ നേട്ടങ്ങൾ തന്നെയാണ് ഇതിന് കാരണമെന്ന് അദ്ദേഹം കോഴിക്കോട്ട് വ്യക്തമാക്കി. LDF UDF മുന്നണികൾക്ക് അവരുടെ വികസന നേട്ടങ്ങൾ മുന്നോട്ട് വയ്ക്കാനില്ലാത്തതുകൊണ്ടാണ് അവർ CAA പോലെ വിഷയങ്ങൾ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണ നേതൃത്വത്തിന്റെ അറിവോടെ റിയാസ് മൌലവി വധക്കേസിൽ പ്രോസിക്യൂഷനും പോലീസും ഗുരുതര വീഴ്ച വരുത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പ്രതികൾ RSS ആണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഉൾപ്പെടുത്തിയിരുന്ന 6 സാക്ഷികളിൽ ഒരാളെ മാത്രമാണ് വിസ്തരിച്ചത്. 5 പേരെ വിസ്തരിക്കാത്തത് ദുരൂഹമാണെന്നും സതീശൻ കാസർകോട്ട് പറഞ്ഞു. രാജ്യത്തെ മുസ്ലിം വിഭാഗങ്ങളെ കൂടി സംരക്ഷണത്തിനാണ് കേന്ദ്ര ഗവൺമെന്റ് CAA നിയമം കൊണ്ടുവന്നതെന്ന് ന്യൂനപക്ഷ മോർച്ച അഖിലേന്ത്യാ അധ്യക്ഷൻ ജമാൽ സിദ്ദീഖി പറഞ്ഞു. മലപ്പുറം പാർലമെന്റ് മണ്ഡലം NDA തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. CAA വിഷയം ഉയർത്തിക്കാട്ടി മുസ്ലിം വിഭാഗത്തിനിടയിൽ ഭീതി സൃഷ്ടിക്കാനാണ് ഇടതു വലതു മുന്നണികൾ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ ആലത്തൂർ മണ്ഡലത്തിൽ 3 മുന്നണി സ്ഥാനാർത്ഥികളും പത്രികകൾ സമർപ്പിക്കാൻ തയ്യാറെടുപ്പിലാണ്. മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
ആലത്തൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ April 3 UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് April 4 പത്രിക സമർപ്പിക്കും. NDA സ്ഥാനാർത്ഥി ഡോ TN സരസുവും ഈ ദിവസങ്ങളിൽ പത്രിക സമർപ്പിക്കുമെന്നാണ് അറിയുന്നത്. മീനവയലിനെ തോൽപ്പിക്കുന്ന മത്സരച്ചൂടിലാണ് മണ്ഡലം. സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും എത്തി ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. പാലക്കാട് ജില്ലയുടെ അതിർത്തി ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ തമിഴിലുള്ള ചുവരെഴുത്തുകളും പോസ്റ്ററുകളും പ്രചാരണത്തെ വൈവിധ്യമാക്കുന്നുണ്ട്. ചൂടിനെ നേരിടാൻ പ്രത്യേക ചിട്ടകളും ആഹാരരീതികളും സ്വീകരിച്ചാണ് സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ പ്രചാരണത്തിന് ഇറങ്ങുന്നത്.
ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ ബൂത്തുകളിൽ എൽഡിഎഫ് പ്രവർത്തകർ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് അച്ചടിച്ച മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം എന്ന പുസ്തകം വീടുകളിൽ നൽകുന്നതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. യുഡിഎഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കരകുളം കൃഷ്ണപിള്ളയാണ് പരാതി നൽകിയത്. ഗവൺമെന്റ് സംവിധാനങ്ങളെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പരാതിയിൽ പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം പോളിംഗ് കേന്ദ്രങ്ങളിൽ റിപ്പോർട്ടിംഗിന് ഇലക്ഷൻ കമ്മീഷൻ പാസ് നൽകുന്ന മാധ്യമപ്രവർത്തകർക്കും പോസ്റ്റൽ വോട്ടിന് അവസരമുണ്ടായിരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കോൾ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ദിവസം ജോലി ചെയ്യുന്ന പിആർഡിയുടെ അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകർക്ക് പോസ്റ്റൽ വോട്ടിന് അവസരം നൽകുന്നതിന് പുറമെയാണിത്. ഇത് സംബന്ധിച്ച് പിആർഡി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. കേന്ദ്ര അന്വേഷണ ഏജൻസിയായ സിബിഐ ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് 20-ാമത് ഡി പി കോലി സ്മാരക പ്രഭാഷണം സംഘടിപ്പിക്കും. ക്രിമിനൽ നീതിയുടെ പുരോഗതിയിലേക്ക് സാങ്കേതികവിദ്യ സ്വീകരിക്കുക എന്ന വിഷയത്തിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് മുഖ്യപ്രഭാഷണം നടത്തും. കേരള തീരത്ത് ഉയർന്ന തിരമാലയും കടലാക്രമണവും ഒരു ദിവസം കൂടി തുടരുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് രാത്രി 11:30 വരെ കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരമാല 1.5 മീറ്റർ വരെ ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. ഡെസ്ക് റിപ്പോർട്ട്.
കള്ളക്കടൽ എന്ന പ്രതിഭാസമാണ് വ്യാപകമായ രീതിയിൽ കടലാക്രമണത്തിന് കാരണമെന്നും ഈ പ്രതിഭാസം തീരത്തെ മറ്റിടങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഇത് കണക്കിലെടുത്ത് തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. കടൽക്ഷോഭം രൂക്ഷമായി തുടരാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. ബീച്ചിലേക്ക് യാത്രകളും കടലിൽ ഇറങ്ങി വിനോദങ്ങളും കടൽ സ്ഥിതി ശാന്തമാകുന്നതുവരെ പൂർണ്ണമായും ഒഴിവാക്കണം. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് നിലവിൽ തടസ്സമില്ലെന്നും എന്നാൽ തീരത്തേക്ക് മടങ്ങിയെത്തുന്ന യാനങ്ങൾ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും കൊല്ലം ജില്ലാ കളക്ടർ പറഞ്ഞു. തിരുവനന്തപുരത്ത് തീരപ്രദേശത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് കൺട്രോൾ റൂം ആരംഭിച്ചു. തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം, തൃശൂർ ജില്ലകളിലാണ് ഇന്നലെ കടലാക്രമണം ഉണ്ടായത്. കൊല്ലം നഗരത്തിലെ മുണ്ടയ്ക്കൽ വെടിക്കുന്ന് ഭാഗത്ത് കടലാക്രമണത്തിൽ വീടുകൾക്ക് കേടുപാടുണ്ടായി. വെടിക്കുന്ന് തിരുവാതിര നഗറിലെ ചാപ്പലിന് മുന്നിലെ റോഡ് ഭാഗികമായി കടലെടുത്തു. പരവൂർ പൊഴിക്കരയിൽ തിരമാലകൾ തീരം കടന്ന റോഡിന് മറുവശത്തേക്കൊഴുകി. അഴീക്കൽ, പരവൂർ തെക്കുംഭാഗം, മയ്യനാട്, താന്നി മേഖലകളിലും കടലാക്രമണമുണ്ടായി.
പത്തനംതിട്ട റാന്നി തുലാപ്പള്ളി പുളിയൻകുന്ന് മലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. പുളിയൻകുന്ന് മലക്കുടിയിൽ ബിജുവാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 3:00 ബിജുവിന്റെ മൃതദേഹം വീട്ടിൽ നിന്നും 50 മീറ്റർ അകലെ കണ്ടെത്തുകയായിരുന്നു. പുരയിടത്തിൽ ഇറങ്ങിയ ആനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സംഭവമെന്ന് സമീപവാസികൾ പറഞ്ഞു. പമ്പ പോലീസും കണമല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് എത്തി. പുതുച്ചേരിയിലെ താങ്ങാത്തിട്ട് വസന്തം നഗറിൽ കനാലിന്റെ ചെളി നീക്കുന്നതിനിടെ ഭിത്തി ഇടിഞ്ഞുവീണ് 5 തൊഴിലാളികൾ മരിച്ചു. പരിക്കേറ്റവരെ പുതുച്ചേരി ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ വർഷത്തെ മികച്ച ഇന്ത്യൻ ഗോൾ കീപ്പർക്ക് നൽകുന്ന ഹോക്കി ഇന്ത്യ പുരസ്കാരം മലയാളി താരം പി ആർ ശ്രീജേഷിന് ലഭിച്ചു. 5 ലക്ഷം രൂപയുടെ പുരസ്കാരം ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ശ്രീജേഷിന് സമ്മാനിച്ചു. മിഡ്ഫീൽഡർ ഹർദിക് സിംഗ് മികച്ച താരമായും സലിമ ടെറ്റെ മികച്ച വനിതാ താരമായും തെരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ വർഷത്തെ മികച്ച ഫീൽഡർക്ക് നൽകുന്ന പുരസ്കാരവും ഹർദീക്കിനാണ്. ആജീവനാന്ത സംഭാവനയ്ക്ക് മേജർ ധ്യാൻചന്ദ് പുരസ്കാരം അശോക് കുമാറിന് ലഭിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് തകർപ്പൻ ജയം. വിശാഖപട്ടണത്ത് രാജശേഖര റെഡ്ഡി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 20 റൺസിനാണ് ഡൽഹി പരാജയപ്പെടുത്തിയത്. ഡൽഹി ക്യാപിറ്റൽസ് ഉയർത്തിയ 192 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈ സൂപ്പർ കിങ്സ് നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 171 റൺസ് എടുത്തു. ഇന്ന് മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസുമായി ഏറ്റുമുട്ടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ചെന്നൈയിൻ എഫ് സിക്ക് ജയം. കൊൽക്കത്തയിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെ 2-3 ഗോളിനാണ് ചെന്നൈയിൻ എഫ് സി തോൽപ്പിച്ചത്. ഇന്ന് ഹൈദരാബാദ് എഫ് സി മുംബൈ സിറ്റി എഫ് സിയെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. സാമ്പത്തിക വർഷത്തെ ആദ്യ പ്രവൃത്തി ദിവസമായി ഇന്ന് ട്രഷറി തുറന്നു പ്രവർത്തിക്കുമെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടാവില്ലെന്ന് അധികൃതർ അറിയിച്ചു. സംസ്ഥാന ബജറ്റിൽ നിർദ്ദേശിച്ച നികുതി ഫീ വർധനയും ഇളവുകളും ഇന്ന് പ്രാബല്യത്തിൽ വരും. പ്രധാന വാർത്തകൾ വീണ്ടും. റിസർവ് ബാങ്കിന്റെ 90-ാം വാർഷികം ഇന്ന് മുംബൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. അധിക കടമെടുപ്പിനായി കേരളം സമർപ്പിച്ച ഇടക്കാല ഹർജിയിൽ സുപ്രീംകോടതി വിധി ഇന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ 1-ാം ഘട്ട റാൻഡമൈസേഷൻ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ പൂർത്തിയായി. കേരള തീരത്ത് ഉയർന്ന തിരമാലയും കടലാക്രമണവും ഒരു ദിവസം കൂടി തുടരുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. പത്തനംതിട്ട റാന്നിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @ANews_Calicut എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.